ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാൻ അനുവദിച്ച വായ്പയ്ക്കുമേൽ കർശന നിബന്ധനകളുമായി IMF. രാജ്യത്തെ 60 കോടി ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആഗോള കത്തോലിക്കാ സഭയുടെ 267-ാമത് മാർപ്പാപ്പയായി ലിയോ 14-ാമൻ ചുമതലയേറ്റു. രാജ്യത്താദ്യമായി 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക്സ് സാങ്കേതിക വിദ്യാ പഠനത്തിന് അവസരമൊരുക്കി കേരളം. ഹൈദരാബാദിൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 17-ആയി. അനുശോചിച്ച് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. സാഫ് അണ്ടർ 19 ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാൻ അനുവദിച്ച വായ്പയ്ക്കുമേൽ കർശന നിബന്ധനകളുമായി അന്താരാഷ്ട്ര നാണയനിധി. വായ്പയുടെ അടുത്ത ഗഡു അനുവദിക്കും മുൻപ് 11 നിബന്ധനകൾ പാലിക്കണമെന്നാണ് IMF നിർദ്ദേശം. സംഘർഷം സാമ്പത്തിക മേഖലയ്ക്ക് ദോഷം ചെയ്യുമെന്ന മുന്നറിയിപ്പോടെയാണ് പുതിയ നിബന്ധനകൾ. $17.6 ട്രില്യൺ വരുന്ന പുതിയ ബജറ്റിന് പാർലമെന്റിന്റെ അംഗീകാരം ലഭിക്കണം. ഇതിനു പുറമെ വൈദ്യുതി ബില്ലിനത്തിലെ ബാധ്യത തീർക്കുന്നതിനായി സർചാർജ് വർധന, 3 വർഷം പഴക്കമുള്ള ഉപയോഗിച്ച കാറുകളുടെ ഇറക്കുമതിക്ക് നിലവിലുള്ള നിയന്ത്രണങ്ങൾ നീക്കൽ എന്നിവയും നിബന്ധനകളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തുടരുന്ന നിലയുണ്ടായാൽ വായ്പയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ലക്ഷ്യം കാണുന്നതിൽ ഭീഷണി നേരിടുമെന്നും IMF വ്യക്തമാക്കി. ഭീകരവാദത്തിനെതിരായ നിലപാട് വിവിധ രാജ്യങ്ങളെ ധരിപ്പിക്കുന്നതിന് സർവകക്ഷി സംഘത്തെ അയക്കുമെന്ന് ഇന്ത്യ. 59 ഭരണ പ്രതിപക്ഷ എംപിമാർ ഉൾപ്പെട്ട 7 സംഘങ്ങൾ 32 രാജ്യങ്ങളിലും ബ്രസൽസിലെ യൂറോപ്യൻ യൂണിയൻ ആസ്ഥാനത്തും സന്ദർശനം നടത്തുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. സംഘത്തിൽ ഉൾപ്പെട്ട എംപിമാരുടെ പേരുകൾ കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. കോൺഗ്രസ് നേതാവ് ശശി തരൂർ, BJPയുടെ രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡ, JDUവിന്റെ സഞ്ജയ് കുമാർ ഝാ, DMK അംഗം കനിമൊഴി, NCP അംഗം സുപ്രിയ സുലെ, ശിവസേനയുടെ ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ എന്നിവർ പ്രതിനിധി സംഘങ്ങളെ നയിക്കും. രാജ്യത്തെ 60 കോടി ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിൽ മെഹ്സാന ജില്ലയിലെ ഗൊസാരിയയിൽ പുതുതായി നിർമ്മിച്ച നഴ്സിംഗ് കോളേജ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടെ വിവിധ സർക്കാർ പദ്ധതികളിലൂടെ രാജ്യത്തെ ആരോഗ്യമേഖലയിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടായതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. നേരത്തെ അഹമ്മദാബാദിലെ സയൻസ് സിറ്റിയിൽ ഗുജറാത്ത് സംസ്ഥാന സഹകരണ യൂണിയൻ സംഘടിപ്പിച്ച സഹകരണ സമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. തെലങ്കാനയിലെ ഹൈദരാബാദിൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 17-ആയി. മരിച്ചവരിൽ 8 കുട്ടികളും 7 സ്ത്രീകളും ഉൾപ്പെടുന്നു. അപകടകാരണം വ്യക്തമല്ല. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നഷ്ടപരിഹാരം നൽകും. മരിച്ചവരുടെ ആശ്രിതർക്ക് തെലങ്കാന സർക്കാർ 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. ഒരു രാജ്യം ഒരു കൃഷി ഒരു ടീം എന്ന ലക്ഷ്യത്തിനായി ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും മേഖലയിലെ പങ്കാളികളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. നാഗ്പൂരിൽ വികസിത് കൃഷി സങ്കൽപ് അഭിയാന്റെ ഭാഗമായി കർഷകരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഗുണമേന്മയുള്ള വിത്തുകൾ, മണ്ണ് പരിശോധന തുടങ്ങിയവയെപ്പറ്റി കർഷകർക്ക് കൃത്യമായ ധാരണയുണ്ടാകണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
और किसान काम करता है खेत में, एक लैब में है, एक लैंड पर है, लेकिन लैब और लैंड को कभी जोड़ा ही नहीं गया. हमारी कोशिश है कि वैज्ञानिकों को किसानों से जोड़ के हम प्रयोगशाला और खेत को एक कर दें, ताकि पूरा लाभ रिसर्च शोध और अनुसंधान का मिले. हमारी रणनीति है खेती को लाभ का धंधा बनाने की. नंबर एक उत्पादन बढ़ाना, और उत्पादन बढ़ाने के लिए अब यही हम देख रहे थे.
നാഷണൽ സോയിൽ സ്പെക്ട്രൽ ലൈബ്രറിയുടെ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസും യോഗത്തിൽ സന്നിഹിതനായിരുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 6 ദിവസത്തെ പര്യടനത്തിനിടെ അദ്ദേഹം നെതർലൻഡ്സ്, ഡെൻമാർക്ക്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 3 രാഷ്ട്രത്തലവന്മാരുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വിദേശകാര്യമന്ത്രിമാരുമായും അദ്ദേഹം ചർച്ച നടത്തും. വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ സൌജന്യമായി ലാപ്ടോപ്പുകൾ നൽകുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശങ്ങൾ വ്യാജമാണെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഇത്തരത്തിൽ പ്രചരിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. മലേഷ്യയിലെ ലങ്കാവിയിൽ നടക്കുന്ന 17-ാമത് ലങ്കാവി ഇന്റർനാഷണൽ മാരിടൈം ആന്റ് എയ്റോസ്പേസ് എക്സിബിഷനിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് നയിക്കും. ഇന്ത്യൻ പവലിയനും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 20 മുതൽ 24 വരെയാണ് പ്രദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ആഗോള കത്തോലിക്ക സഭയുടെ 267-ാമത് മാർപ്പാപ്പയായി ലിയോ 14-ാമൻ ഔദ്യോഗികമായി ചുമതലയേറ്റു. തുറന്ന വാഹനത്തിൽ വത്തിക്കാൻ ചത്തുരത്തിലേക്കെത്തിയ മാർപ്പാപ്പ വിശ്വാസികളെ ആശീർവദിച്ചു. കുർബാന മധ്യേ വലിയ ഇടയന്റെ വസ്ത്രവും സ്ഥാനമോതിരവും ഏറ്റുവാങ്ങി മാർപ്പാപ്പ സഭയുടെ സാരഥ്യം ഏറ്റെടുത്തു. സംഘർഷം ഒഴിവാക്കി ഐക്യത്തോടെയും സാഹോദര്യത്തോടെയും മുന്നോട്ടു പോകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിവിധ സഭാപ്രതിനിധികളും രാഷ്ട്രത്തലവന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്താദ്യമായി 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ പഠിക്കാനും പ്രായോഗിക പരീക്ഷണങ്ങൾ നടത്താനും പുതിയ അധ്യയന വർഷം മുതൽ അവസരമൊരുക്കി കേരളം. 4.3 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് ഇതിന് അവസരം ലഭിക്കുന്നത്. കഴിഞ്ഞ അക്കാദമിക വർഷം 7-ാം ക്ലാസ്സിൽ മുഴുവൻ കുട്ടികൾക്കും നിർമ്മിത ബുദ്ധി പഠിക്കാൻ അവസരം നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് 8, 9, 10 ക്ലാസ്സിലെ ICT പാഠപുസ്തകങ്ങളിലും AI പഠനം ഉൾപ്പെടുത്തിയത്. കോവിഡ് മഹാമാരി കാലത്തെ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡ് പ്രതിരോധത്തിന് മികച്ച ചികിത്സാ സംവിധാനമാണ് കേരളം ഒരുക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
886 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി നാം മാറ്റുന്നത്. 674 എണ്ണം പൂർത്തിയായി കഴിഞ്ഞു. 5000-ത്തിലധികം ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ സജ്ജമാക്കാനായി. നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൌകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. കാത്ത് ലാബും ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റും എല്ലാം ജില്ലാ ആശുപത്രികളിൽ സജ്ജമാക്കാനായി. താലൂക്ക് ആശുപത്രികളിലെ ഡയാലിസിസ് യൂണിറ്റുകൾ ലഭ്യമാക്കാൻ പലയിടത്തും കഴിഞ്ഞിട്ടുണ്ട്. 83 താലൂക്ക് ആശുപത്രികളിലെ ഡയാലിസിസ് കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്.
കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽസിൽ വൻ തീപിടുത്തം. നഗരത്തിലെ വിവിധ ഫയർ യൂണിറ്റുകൾ തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. എയർപോർട്ടിൽ നിന്നും ഉൾപ്പെടെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. പ്രദേശത്ത് കനത്ത ജാഗ്രതയാണ്. ജനങ്ങളെ ഒഴിപ്പിച്ചു. നഗരമാകെ പുക പടർന്നിരിക്കുകയാണ്. മന്ത്രി എ കെ ശശീന്ദ്രൻ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. അരുണാചൽ പ്രദേശിലെ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിൽ മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 1 ഗോളിന് മുന്നിലാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ പഞ്ചാബ് കിങ്സിന് 10 റൺ ജയം. 220 റൺ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺ നേടാനേ സാധിച്ചുള്ളൂ. 2-ാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകത്തിന് സ്വയം പര്യാപ്ത ഇന്ത്യയുടെ സൈനിക ശക്തിയും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ വിജയവും മനസ്സിലാക്കാൻ സാധിച്ചതായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ്. നാഗ്പൂരിൽ സംഘടിപ്പിച്ച തിരംഗായാത്രയ്ക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിൽ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നതായും ശ്രീ ഫട്നവിസ് പറഞ്ഞു. അസം, മേഘാലയ, കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വരുന്ന 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ബ്രസീലിൽ നാളെ നടക്കുന്ന ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ പങ്കെടുക്കും. ഊർജ്ജസുരക്ഷ, താങ്ങാനാവുന്നതും സുസ്ഥിരവുമായ ഊർജ്ജ ലഭ്യത എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തും. അമേരിക്കയിലുണ്ടായ ചുഴലിക്കാറ്റിൽ 27 പേർ മരിച്ചു, 12 പേർക്ക് പരിക്കേറ്റു. കെന്റക്കി, മിസോറി തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ചത്. രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാൻ അനുവദിച്ച വായ്പയ്ക്കുമേൽ കർശന നിബന്ധനകളുമായി IMF. രാജ്യത്തെ 60 കോടി ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആഗോള കത്തോലിക്ക സഭയുടെ 267-ാമത് മാർപ്പാപ്പയായി ലിയോ 14-ാമൻ ചുമതലയേറ്റു. രാജ്യത്താദ്യമായി 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക്സ് സാങ്കേതിക വിദ്യാ പഠനത്തിന് അവസരമൊരുക്കി കേരളം. ഹൈദരാബാദിൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 17-ആയി. അനുശോചിച്ച് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. സാഫ് അണ്ടർ 19 ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.